കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
The Lord Spirit was speaking to us.
കർത്താവിന്റെ ദാസൻ പറഞ്ഞിടത്ത് നിന്ന് നിർത്തി ചില ചിന്തകൾ പങ്കുവെച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നു.
I want to continue from where brother was speaking from where from there.
എഫേസ്യ ലേഖനത്തിന്റെ ആറാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എഫേസ്യൻസ് 6:10-12.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തേൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ.
Finally, be strong in the Lord and in the strength of his might. Put on the full armor of God so that you will be able to stand firm against the schemes of the devil. For our struggle is not against flesh and blood, but against the rulers, against the powers, against the world forces of this darkness, against the spiritual forces of wickedness in the heavenly places.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
Finally, be strong in the Lord and in the strength of his might.
കർത്താവ് എന്താണ് എഫേസ്യ ലേഖനത്തിൽ അനേക കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
After speaking about the church in the whole book of the Ephesians, at the end he is saying that finally be strong in the Lord and the strength of his might.
കാരണം കർത്താവിന്റെ ബലത്തിൽ ശക്തിപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഈ പിശാചിനോടുള്ള യുദ്ധത്തിൽ നിലനിൽക്കുവാനും ജയിക്കുവാനും കഴിയത്തുള്ളൂ.
Because only a person who is strengthened by the Lord, only he can stand against the this forces of wickedness.
അവന്റെ അമിത ബലത്തിൽ, ദൈവവചനം കർത്താവിന്റെ ബലം എന്ന് മാത്രമല്ല പറയുന്നത്, അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം.
The word of God does not say that in the strength, but in the strength of his might.
നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് പറഞ്ഞതുപോലെ ദൈവസഭയ്ക്ക് ഇനി ഓർമ്മിപ്പിക്കലുകളെ ആവശ്യമുള്ളൂ.
We have heard many times now the church of God requires to be reminded of these things.
അതിന്റെ 12-ാം വചനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല.
In the 12th verse it says that our struggle is not against flesh and blood.
എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോടുമല്ല നമുക്ക് പോരാട്ടമുള്ളത്.
That means that we don't have any anything against any man.
ഭാര്യയ്ക്ക് ഭർത്താവിനോടല്ല.
It's not the husband doesn't have anything against the wife.
ഭർത്താവിന് ഭാര്യയോടല്ല.
Wife does not have anything against the husband.
അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടോ അല്ല.
Not against the father-in-law or the mother-in-law.
അടുത്ത് താമസിക്കുന്നവരോടല്ല.
Not against the neighbors.
കമ്പനിയിലെ ബോസിനോടല്ല.
It's not against the boss.
സഭയിലെ മറ്റുള്ളവരോടുമല്ല.
It's not against anyone in the church.
അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല.
That is what it means by saying that our struggle is not against flesh and blood.
നമുക്കെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദർ മുമ്പ് പറഞ്ഞതുപോലെ ശരീരം കൈയാണ് വാൾ എടുക്കുന്നതെങ്കിലും ശരീരം മൊത്തമായിട്ടാണ് ആ വാൾ പിടിച്ചിരിക്കുന്നത്.
It is written there, the word is our. That means the whole church is involved in it against this.
കാരണം ഒരു വ്യക്തികൾക്കെതിരെ വരുന്ന പോരാട്ടം ശരീരത്തിന് അല്ലെങ്കിൽ സഭയ്ക്കെതിരെ വരുന്ന പോരാട്ടമായിട്ടാണ് ദൈവവചനം കാണിക്കുന്നത്.
The attack which comes against a person, that is considered as the attack against the church, against the body of Christ.
അതുകൊണ്ടാണ് നമുക്ക് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്.
That's why it is written our struggle, not my struggle.
നമുക്ക് പോരാട്ടങ്ങൾ ആരോടാണ്?
What is our struggle is against whom?
വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ.
Our battle is against the rulers, against the powers, against the world forces of this darkness, against the spiritual forces of wickedness.
അത് അർത്ഥമാക്കുന്നത് കാണപ്പെടാത്ത ആത്മീയ തലത്തിൽ, സ്പിരിച്വൽ തലത്തിലാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത് എന്ന് ദൈവമക്കൾ എപ്പോഴും തിരിച്ചറിഞ്ഞോണം എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം.
That means that the children of God should be always aware that this is a battle in the spiritual realm.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്.
That is why the word of God encourages us to take the armor, full armor of God.
അദൃശ്യ തലങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കുവാൻ കഴിയുന്ന പ്രാർത്ഥന നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം യഥാർത്ഥ യുദ്ധം നടക്കുന്നത് അദൃശ്യ തലങ്ങളിലാണ്, ആത്മീയ തലങ്ങളിലാണ്.
The real battle takes place in the spiritual realm. That's why we need to take the power of the prayer against this forces of wickedness.
നാം എല്ലാവരും ഉണർവിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്.
We all pray for a revival. We all desire for a revival.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ ദേശത്തും ഉണർവ് നടക്കണമെന്ന് നാം പ്രാർത്ഥിക്കുന്നവരാണ്.
ഇൻ അവർ പേഴ്സണൽ ലൈഫ്, ഇൻ അവർ ചേർച്ച്, ഇൻ അവർ സറൗണ്ടിങ്സ് വി ഡിസയർ ഫോർ എ റിവൈവൽ.
ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ആ സ്ഥാപനം സ്ഥാപിച്ച ജോർജ് വെർവർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു.
I remember one thing which was said by George Werver, who founded the Operation Mobilization.
അനേക രാജ്യങ്ങളിൽ അനേക സുവിശേഷ വേലക്കാരെ എഴുന്നേൽപ്പിച്ച ഒരു സംഘടനയാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ.
They raised a lot of evangelists in all over the world.
നിങ്ങൾ ആത്മീയ ഉണർവനായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചോണം, പിശാചിന്റെ പോരാട്ടവും അതുപോലെ കൂടും.
He said once like this that when we pray for a revival, we should also know that the attacks of the devil also will increase.
കാരണം പാപപ്പെട്ട ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഒരു രാജ്യത്തിന് ഇൻട്രസ്റ്റ് കാണത്തില്ല.
Because when a country is very weak, no other country will desire to attack it.
ഒരു പട്ടിണി മാത്രം എല്ലാ കാര്യത്തിലും പുറകിലായിരിക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേറെ രാജ്യത്തിന് എന്താ ഇൻട്രസ്റ്റ് ഉള്ളത്?
When there is poverty, then there is famine in a country, there no other country will want to attack such a country.
അല്ലെങ്കിലും വീട്ടിലൊന്നും ഇല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കള്ളന്മാർ എന്തിനാണ് വീട്ടിൽ കയറുന്നത്?
If in a house there is nothing, if there is nothing to eat even, then why would a robber come and rob that house?
എന്തെങ്കിലും വിലയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയുന്നിടത്ത് മാത്രമേ ഉള്ളൂ കള്ളനോ ശത്രുവോ വരത്തുള്ളൂ.
When there is something valuable in the house, only then the thief will try to attack.
അതുപോലെ
in the same way
ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ പിശാചിന് ഇരിക്കുവാൻ കഴിയാതെ അവൻ അവന്റെ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കും.
When God starts working, then the devil also brings his schemes and his ideas.
ഇത് നമ്മൾ തിരിച്ചറിയണം.
This we need to understand, realize.
അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഉത്സാഹം പ്രാപിച്ചു വരുമ്പോഴാണ് അവർ പറഞ്ഞ പോലെ പോരാട്ടങ്ങൾ കൂടുന്നത്.
So when we say, sometimes we say that when we are engaged in prayer, that's when all the attacks of the devil comes.
കാരണം ദൈവസഭയെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പിശാചിനിരിക്കവയ്യാതെ, പിശാചും തന്റെ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്.
I want to remind you that when God works, that's when Satan brings his schemes and ideas into this.
പക്ഷേ നമ്മൾ നിരാശപ്പെടരുത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
But we should never be discouraged. We should be strong in the Lord and in the strength of his might.
ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു പിശാചിനെ അവന്റെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കിയതാണ്.
In the cross, Jesus defeated the devil and he completely defeated him.
അവൻ ഒരു തോറ്റ ശത്രുവാണ്.
He's a defeated enemy.
അതുകൊണ്ടാണ് അവൻ ഈ തന്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്.
That's why he comes with his schemes.
പഴയ നിയമത്തിലെ ഒരു യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു വ്യക്തത ഉണ്ടാക്കി തരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
I want to speak about a battle which is in the Old Testament to bring this message very clear.
നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം.
Earlier we said that one thing which we need in prayer is faith.
ആത്മീയ യുദ്ധത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം.
We need faith in our spiritual battle.
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു.
Faith comes by hearing and hearing from the word of Christ.
ദൈവ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുവാൻ കഴിയത്തില്ല.
If we don't read the word of God, study the word of God, we won't be strengthened in this faith.
പഴയ നിമിത്തിൽ പ്രധാനമായിട്ട് അനേക യുദ്ധങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ആത്മാവ് എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ പഠിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയുവാനും അവരെങ്ങനെയാണ് ജയിച്ചതെന്ന് അറിഞ്ഞ് ഇപ്പോൾ നമുക്ക് അതിനെ ജയിക്കുവാനുമാണ് ഈ തിരുവചനങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത്.
There are a lot of battles about which it is written in the Old Testament. These are written so that we will learn about how to resist the attack of the devil.
പഴയ നിയമത്തിലെ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേരാണ് ഹിസ്കിയാവ്.
There was a king who ruled in the country of Judah, that's Hezekiah.
BC 715 മുതൽ 686 വരെയാണ് ഹിസ്കിയാവ് രാജാവ് യഹൂദ ഭരിച്ചത്.
ഹിസ്കിയ ruled in Judah in around 700 BC.
അനേക രാജാക്കന്മാർ ഭരിച്ച് യഹൂദ രാജ്യത്തിന്റെ അവസ്ഥ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നുപോയ ഒരു സമയത്താണ് ഹിസ്കിയാവ് രാജാവായി യഹൂദയിൽ ഭരമേൽക്കുന്നത്.
There were many kings who came in the country of Judah, and the country of Judah had went far from the Lord. That's when King Hezekiah became the king.
കാരണം ജനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു.
It was a pitiful situation in Israel.
അവർ ദൈവത്തിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു.
The people had gone away from the Lord and gone back to idol.
ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാതെ ദൈവത്തോട് മത്സരികളായി തീർന്നു.
They were not obeying the commandments of the Lord and they were in rebellion with God.
ഇങ്ങനെ ആത്മീയമായി വളരെ അധപതിച്ച ഒരു സമയത്താണ് ഹിസ്കിയാവ് രാജ്യത്തിന്റെ രാജാവാകുന്നത്.
So it was in a very pitiful situation that Hezekiah becomes the king of Judah.
അദ്ദേഹം രാജാവായി ഭരമേറ്റ ശേഷം ചെയ്തത് യഹൂദ ജനത്തെ ആത്മീയമായി ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുന്ന അനേക പ്രവൃത്തികൾ ഹിസ്കിയ രാജാവ് ചെയ്തു.
So Hezekiah did a lot of things to bring back the people to the Lord.
വിഗ്രഹാരാധന അന്യ ദൈവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പൂജാഗിരികളെയൊക്കെ അവൻ നശിപ്പിച്ചു.
So he destroyed all the high places which was built to offer sacrifices to other gods.
Aneka naalukalayi adanju kidandirunna devathinte aalayam avan thurannu.
The temple of God which was shut for a long time, he opened it.
Adinte shushrushukalokke cheyyal levire okke aaki.
And he appointed a lot of levites to do the job there in the temple of God.
Aneka varshangalayittu mudangi kidandirunna പെസഹ ആചരണമെല്ലാം അവൻ പുനഃസ്ഥാപിച്ചു.
And for a lot of years the Passover was not celebrated, so he started that.
ദൈവജനത്തെ ദൈവത്തിങ്കിലേക്കും ദൈവത്തെ ആരാധിക്കുന്നതിലേക്കും ദൈവ കൽപ്പനകൾ അനുസരണത്തിലേക്കും ഹിസ്കിയാവ് തന്റെ പ്രവൃത്തികളിലൂടെ മടക്കി കൊണ്ടുവന്നു.
Hezekiah started bringing back people to the ceremonies of the Lord, to the commandments of the Lord.
ഒരു ഉണർവ് യഹൂദ ദേശത്ത് ആ രാജാവിലൂടെ ഉണ്ടായി.
There was a revival in the kingdom of Judah because of this king.
ഈ സമയത്ത് നടന്ന ഒരു സംഭവമാണ് രണ്ട് ദിനവൃത്താന്തം 32-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ നമ്മൾ വായിക്കുന്നത്.
So we see an incident which happened during this time. It's in 2 Chronicles 32nd chapter.
ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹേരേബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. സൻഹേരേബ് വന്ന് യെരുശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നു എന്ന് ഹെസ്കിയാവ് കണ്ടിട്ട്.
അപ്പോൾ യഹൂദ രാജ്യത്തിനെ ആക്രമിക്കുവാൻ ഒരു ശത്രു രാജ്യം വന്നു. അസീറിയ രാജ്യം ഈ യഹൂദ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുവാൻ വന്നു.
So a kingdom of Assyria, they came to attack and invade Judah this time.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോർത്തേൺ കിങ്ഡം ആയ ഇസ്രായേലിനെ അവൻ കീഴടക്കിയതേ ഉള്ളൂ.
Some years back this kingdom of Assyria had come and conquered the kingdom of Israel, northern kingdom.
ഈ സദേൺ കിങ്ഡത്തെ ഇപ്പം ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്.
So now they are coming to attack the southern kingdom, the kingdom of Judah.
സൻഹേരിബ് എന്നുള്ള അസീറിയൻ രാജാവ്.
So the Sanherib, the king.
അപ്പൊ ഒരു ഉണർവ് നടന്നപ്പോൾ ജനങ്ങളെല്ലാം ദൈവത്തിലേക്ക് തിരികെയും ദൈവിക ആരാധനയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ്ട് ഇവിടെ ഒരു ശത്രു ആക്രമിക്കാൻ വരുന്നു.
So when God's when people started returning to the Lord to come back to the commandments of the Lord, then at that time this king comes to attack Judah.
അപ്പോൾ ഹിസ്കിയ രാജാവ് ഈ ശത്രുവിനെ നേരിടുവാൻ പല കാര്യങ്ങളും ചെയ്തു.
So Hiskia started doing many things to attack this king.
അതിന്റെ അഞ്ചാം വചനം വായിക്കാം.
In the fifth verse,
അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു, ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി, ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി, അനവധി കുന്തവും പരിചയവും ഉണ്ടാക്കി.
ഈ ശത്രുവിന്റെ ആക്രമണങ്ങളെ നേരിടുവാൻ തന്റെ രാജാവെന്നുള്ള തന്റെ കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന പല പ്രായോഗിക കാര്യങ്ങളും ഹിസ്കിയാവ് ചെയ്തു.
When this enemy came to attack, he started doing many things which he had the capacity to do. All those things he started doing.
അതിന്റെ ആറാം വചനം.
In the sixth verse,
അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു, അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് ഹൃദയമായി സംസാരിച്ചു.
എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഹിസ്കിയാവ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് നാം ഈ വചനത്തിൽ വായിച്ചത്. ഹി സ്പോക്ക് എൻകറേജിംഗ്ലി, അവരെ ഉത്സാഹിപ്പിക്കുവാൻ ഹിസ്കിയാവ് അവരോട് സംസാരിച്ചു.
So after doing all these things, he started encouraging the people. He did a very great thing to encourage the people.
തന്റെ കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല ജനത്തെ ഉത്സാഹിപ്പിച്ചു. എങ്ങനെയാണ് ഉത്സാഹിപ്പിച്ചത്? അതിന്റെ ഏഴാം വചനം.
So he encouraged the people. We can read in 7th verse.
ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്.
കൂടെയുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും അവൻ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം എങ്ങനെയുള്ളവനെന്ന് പറഞ്ഞു ജനത്തെ ബലപ്പെടുത്തുകയാണ്.
After doing all these things, he is encouraging the people by saying that the Lord who is with us, how great he is.
ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവൻ.
Be strong and courageous.
അശ്ശൂർ രാജാവിനെയും അവനോടുകൂടെ സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്.
Do not fear or be dismayed because of the king of Assyria.
കാരണം അപ്പോൾ യഹൂദ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല, അസീറിയൻ സാമ്രാജ്യമാണ് അന്ന് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യത്വം.
Because at that time Judah was not a very strong country. Assyria was very strong.
കാരണം ചുറ്റുമുള്ള ഇസ്രായേലിനും യഹൂദയ്ക്കും ചുറ്റുമുള്ള അനേക രാജാക്കന്മാരെ കീഴടക്കി, രാജ്യങ്ങളെ കീഴടക്കി അസീറിയൻ സാമ്രാജ്യം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്.
That was the time when Assyria was attacking many countries and conquering them.
അതിന്റെ നടുവിൽ ഹിസ്കിയാവ് ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, അവരെ നിങ്ങൾ ഭയപ്പെടരുത്.
In between that, the king is reminding them that you needn't be afraid of king of.
നിങ്ങൾ ഭ്രമിക്കരുത്.
Do not be dismayed.
കാരണം ശത്രുവിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ഭയം കൊണ്ടുവരിക എന്നുള്ളത്.
Because the main attack of the devil is to bring fear into the hearts.
കാരണം കർത്താവ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, സുവിശേഷങ്ങളിലൊക്കെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് ഡു നോട്ട് ഫിയർ, ഭയപ്പെടേണ്ട.
In the gospels also we see that whenever Jesus comes, he always says do not fear.
അപ്പോൾ ശത്രുവിന്റെ തന്ത്രത്തിന്റെ ഒരു പ്രധാന തന്ത്രമാണ് നമ്മളിൽ ഭയം ഉളവാക്കുക.
The main scheme of the devil is to bring fear into our hearts.
എന്നിട്ട് ഓർപ്പിക്കുകയാണ്, അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്.
And he is reminding that the one who is with us is greater than the one with them.
ഈ കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അതിന്റെ എട്ടാം വചനത്തിൽ പറയുന്നു, അവനോടുകൂടെ, അതായത് അസീറിയ രാജാവിനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു.
In verse 8 he is saying that with him is only an arm of flesh, but with us is the Lord our God to help us and to fight our battles.
കാരണം അവന് കുതിരകളും രഥങ്ങളും ഒക്കെ ഇഷ്ടം പോലെ എണ്ണം നോക്കിയാൽ കൂടുതൽ അവനായിരിക്കും ഇപ്പോൾ രാജ്യത്തൊക്കെ ഭരിക്കുന്നത്.
So the king of Assyria, he'll have a lot of horses, chariots and all,
പക്ഷെ അവന്റെ കൂടെ ഒരു മാംസഭുജമേ ഉള്ളൂ.
But he has only an arm of flesh.
പക്ഷെ നമ്മോട് കൂടി ഉള്ളവനോ?
But who is with us?
നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും ദൈവം നമ്മോട് കൂടെ ഉണ്ട്.
To help us and to help us in our battles, the Lord is with us.
അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടും.
His name is Emmanuel, God with us.
യേശുവിന്റെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ.
Emmanuel is a name of Jesus.
എന്നാൽ ഇത് കേട്ട ജനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാവോ? യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു.
The people trusted in the words of king of Judah Hezekiah.
കാരണം ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ കേട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജനം, ഞാൻ മുമ്പേ പറയുകയുണ്ടായി, ഉണർവിലൂടെ ദൈവമായിട്ട് റിസ്റ്റോർ ആയ ഒരു ജനത്തോടാണ് ഹിസ്കിയാവ് ഇത് സംസാരിച്ചത്.
So here Hezekiah is speaking to a people who have returned to the Lord through a revival, and that's when they trusted the king.
അതുകൊണ്ടാണ് നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിലേക്ക് മടങ്ങി വരികയും എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് മടങ്ങി വരുന്നതിന്റെ ആവശ്യം അവിടെയാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആത്മീയ യുദ്ധങ്ങളെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. വചനത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വചനങ്ങളെ ഓർപ്പിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കുവാനും ദൈവത്തിൽ പൂർണ്ണഹൃദയോടെ ആശ്രയിക്കുവാനും കഴിയുന്നത് അങ്ങനെയുള്ളവർക്കാണ്.
Only when we settle things with God and return to the Lord, then only we will be able to fight the battles with the help of the Lord. Only then we will be able to stand strong for the Lord.
അങ്ങനെ ഹിസ്കിയാവ് ഈ ജനത്തെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ഭയപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി.
So Hezekiah started encouraging the people by saying that the Lord is with us and he's a great God. He began to say all those things to encourage them.
അതിനുശേഷം ശത്രു തന്റെ തന്ത്രങ്ങളുമായിട്ട് വരികയാണ്.
After that the enemy is coming with his schemes.
കാരണം പെട്ടെന്ന് യുദ്ധമൊന്നുമല്ല നടക്കുന്നത്.
Then immediately the war is not starting.
സൻഹേരിബ് രാജാവ് തന്റെ ഒരു ദൂതനെ, തന്റെ ഒരു ലീഡറെ ഇങ്ങോട്ട് അയക്കുകയാണ്.
So Sennacherib sends one of his leaders servants to Jerusalem.
അവൻ ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങൾ ഈ ശത്രുവിന്റെ ദൂതൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്.
This the messenger of this enemy, he comes and starts speaking with the king of king Hezekiah.
അവന്റെ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭയമുളവാക്കുക, അല്ലെങ്കിൽ ഒരു നിരാശ ഉളവാക്കുക, കേൾക്കുന്ന ജനത്തിന്റെ ചിന്തയിൽ ദൈവം ചെറിയവനും ശത്രു വലിയവനുമാക്കി തീർക്കുക എന്നുള്ളതാണ് എപ്പോഴും പിശാചിന്റെ ഒരു തന്ത്രം.
The devil's scheme always is to create fear in us by saying that God is small and the problem or the enemy is stronger.
ഇതേ കാര്യം തന്നെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശ്രീ ദൈവവചനത്തില് രണ്ട് രാജാക്കന്മാരിലും രണ്ട് ദിനവൃത്താന്തത്തിലും ഏശയ്യാ പ്രവാചകനിലും എഴുതിയിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കാര്യമാണ് ഹിസ്കിയാവിന്റെ.
The same battle is mentioned even in second chronicles as well as in the book of Isaiah.
കാരണം ഈ യഹൂദ അയൽ ഹിസ്കിയാവ് പരിചോണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് യഹൂദയിൽ ഉണ്ടായിരുന്ന ആളാണ് ഐസയ്യാ.
Because when these things happened, the prophet which was in Judah was Isaiah.
Isaiah 36. അതിന്റെ
14-15
വചനങ്ങൾ.
രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയില്ല, യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും, ഈ നഗരം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്.
Thus says the king, do not let Hezekiah deceive you, for he will not be able to deliver you, nor let Hezekiah make you trust in the Lord, saying, the Lord will surely deliver us. This city will not be given into the hand of the king of Assyria.
അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. പക്ഷെ അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം ശത്രു പറയുകയാണ്, ഹിസ്കിയാവ് നിങ്ങളെ ഓർപ്പിപ്പിച്ചല്ലോ, നിങ്ങളുടെ ദൈവം വലിയവനാണ്, അവൻ നിങ്ങളോടുകൂടെ ഉണ്ട്. പക്ഷെ അവൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചേക്കരുത്. ഇപ്പം ചരിത്രം നോക്കി ഞാനാണ് വലുത്.
So the enemy comes and tells to the people that just as Hezekiah said, he won't be able to deliver you from the king of Assyria because we are stronger.
നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയാക്കരുത് എന്ന് ശത്രു വന്ന് പറയുകയാണ്.
The enemy comes and says that you shouldn't trust in the Lord.
എന്നിട്ട് പറയാ, നിങ്ങൾ എന്നോട് ഒരു സന്ധി ചെയ്തു, അതിന്റെ 16-ാം വചനം, ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്, അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം നോക്കിക്കോളാം.
And in verse 16 it says that he says that do not listen to Hezekiah, for thus says the king of Assyria, make your peace with me and come out to me.
ഓർക്കണമേ, ഈ ജനം, നമ്മൾ ആ ജനത്തിന്റെ ഒരു പൊസിഷൻ നിന്ന് വേണം ഇത് കേൾക്കാൻ. ഇതെല്ലാം ഈ ജനങ്ങൾ കേൾക്കുന്നുണ്ട്.
So we should be standing in the place of the people of Judah and they are hearing this.
ഹിസ്കിയാവ് തങ്ങളുടെ രാജാവ് ഹിസ്കിയാവ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുമ്പേ കേട്ടു.
We heard the words which Hezekiah told his people.
ശത്രു തന്റെ ദൂതനോട് പറയുന്ന കാര്യം ഈ ജനം കേൾക്കുകയാണ്.
So the enemy's messenger, whatever he is saying, that also we have heard now.
ഷേറ്റു എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഇത്രയും ജനങ്ങളെ ഇത് കേട്ടിട്ട് എന്താണ് ആ ജനങ്ങൾ ആ പ്രലോഭനം, ആ ശത്രുവിന്റെ അത്രമാത്രം പ്രലോഭനത്തിൽ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? അതിന്റെ 21-ാം വചനം.
So we should understand how the people reacted to the schemes of the devil.
എന്നാൽ ജനം മിണ്ടാതെ ഇരുന്ന് അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല, അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു.
എത്ര അനുസരണമുള്ള ഒരു ജനമാണല്ലേ.
What an obedient people we see here.
ഒരു കൂട്ടം ജനത്തെ ഇത്രമാത്രം പ്രലോഭനം ശത്രുവിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടിലും ആ ജനത്തിൽ ഒരുവൻ പോലും മിണ്ടാതെ ഇരുന്നു അവന്റെ രാജാവ് അവരോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാം കേട്ടു.
How much temptations there was from the messenger of the enemy, but these people didn't succumb to that and they heard the voice of the king.
മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, be still and know that I am God. ദൈവജനത്തിന് ശത്രുവിന്റെ പോരാട്ടങ്ങൾ വരുമ്പോൾ ദൈവവചനത്തിലും ദൈവത്തിലും ആശ്രയിച്ച് മിണ്ടാതിരിക്കാൻ കഴിയുമെങ്കിൽ എത്രമാത്രം ആത്മീയ യുദ്ധങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയുമായിരുന്നു.
If we are able, when the temptations comes from the devil, if we are able to trust our God and trust the word of the Lord, how much more we can win the battles.
ഇങ്ങനെ ജനത്തെ വാക്കുകളിലൂടെ നിരാശയിലേക്ക് നടത്തുവാൻ ശ്രമിച്ചപ്പോൾ ജനം മിണ്ടാതിരുന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു.
When the temptations thus came for the kingdom of Judah, they began to trust the Lord and to trust the king.
ഇതെല്ലാം കേട്ടപ്പോൾ രാജാവ് എന്താണ് ചെയ്തത്? അതിന്റെ 37-ാം വചനത്തിന്റെ 1-ാം വചനത്തിൽ ഹിസ്കിയാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. 37:1 Isaiah 37:1
And when King Hezekiah heard it, he tore his clothes, covered himself with sackcloth and entered the house.
അവൻ ചെയ്ത ഒരു കാര്യമാണ്, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു.
So what he did was he went into the presence of the Lord.
അന്നേരം യെശയ്യാ പ്രവാചകനെ അറിയിച്ചു കാര്യങ്ങൾ.
And he said all these things to the prophet Isaiah.
അന്നിട്ട് അവൻ പറയുകയാണ് അതിന്റെ 3-ാം വചനത്തിൽ, അവൻ അവരോട് പറഞ്ഞു, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസം അത്രേ, കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പ്രസവിക്കുവാനോ ശക്തിയില്ല.
The verse 3 he says, they said to him, thus says Hezekiah, this day is a day of distress, rebuke and rejection, for children have come to birth and there is no strength to deliver.
കഷ്ടവും നിന്ദയും ശാസനയും ഉള്ള ദിനവും അത്രേ. Times are very tough. സമയം കാലം എന്താണ്, വളരെ പ്രയാസമുള്ള ഒരു സമയത്താണ് ആയിരിക്കുന്നത്.
It's a day of distress, rebuke and rejection. It's a tough time.
കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പ്രസവിക്കുവാനോ ശക്തിയില്ല.
For children have come to birth and there is no strength to deliver.
വലിയൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അതിനെ തകർക്കുന്ന, നമ്മെ തളർത്തുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്.
There's a great revival happening, but something is also happening to take our strength away.
കിസ്കിയാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞ് തന്റെ അവസ്ഥകളെല്ലാം ദൈവത്തോട് പറയുകയും ദൈവത്തിന്റെ സഹായം യാചിക്കുകയും ചെയ്യുകയാണ്.
Hezekiah turns to the Lord, he cries out to the Lord and asks for help.
അങ്ങനെ ക്രിസ്ത്യായി കുറേയെല്ലാം കഴിഞ്ഞിട്ട് ക്രിസ്ത്യ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്.
After this, Hezekiah goes to the Lord and prays a prayer. It is written from verse 14.
ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി.
Hezekiah took the letter from the hand of the messengers and read it, and he went up to the house of the Lord and spread it out before the Lord.
അനേക തളർത്തിക്കളയുന്ന അനേക കാര്യങ്ങൾ കയ്യിലുള്ളപ്പോൾ അത് മുഴുവൻ ഹിസ്കിയാവ് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്.
So when there is a lot of things to discourage us, Hezekiah takes all those things to the presence of the Lord.
ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, അതിന്റെ 16-ാം വചനം, ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നതിനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു, നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി.
This is what he prays. O Lord of hosts, the God of Israel, who is enthroned above the cherubim, you are the God, you alone, of all the kingdoms of the earth. You have made heaven and earth.
യഹോവ ചെവി ചായിച്ചു കേൾക്കണമേ, യഹോവയെ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ ആളയച്ചിരിക്കുന്ന സൻഹേരിബിന്റെ വാക്കൊക്കെയും കേൾക്കണമേ.
Incline your ear, O Lord, and hear. Open our eyes, O Lord, and see. And listen to all the words of Sennacherib, who sent them to reproach the living God.
യഹോവേ, അശ്ശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി.
Truly, O Lord, the kings of Assyria have devastated all the countries and their lands.
അവരുടെ ദേവന്മാരോ തീ അവരുടെ ദേവന്മാരെ തീയിൽ ഇട്ട് കളഞ്ഞു എന്നത് സത്യം തന്നെ.
And have cast their gods into the fire.
അവ ദേവന്മാരല്ല.
For they were not gods.
മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ.
But the work of men's hands, wood and stone.
ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു.
So they have destroyed them.
എന്നാൽ ഇപ്പോഴോ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ.
Now, O Lord our God, deliver us from his hand, that all the kingdoms of the earth may know that you alone Lord are God.
ദൈവവചനത്തിലെ അനേക പ്രാർത്ഥനകൾ എഴുതിയിരിക്കുന്നത് നമുക്കത് വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ യുദ്ധത്തിന്റെ സമയത്ത് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുവാനുമാണ് അനേക പ്രാർത്ഥനകൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്.
There are many prayers written in the word of God, so that when there is a battle in our life, we can see this and we can read and we can pray these prayers.
കാരണം അവൻ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അവന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും അവനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു.
So he trusts in the Lord. He is praying to the Lord and crying out for help in his trouble.
ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുമോ ഇല്ലയോ?
Will this God hear such a prayer?
Sure, God 100% ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിരിക്കും.
100% God will answer his prayer.
യെശയ്യ പ്രവചനത്തിലൂടെ അവൻ ആ ഉറപ്പ് ദൈവം കൊടുക്കുകയാണ്.
In Isaiah we see that God gives such a promise to him.
കാരണം അശ്ശൂർ രാജാവ് തോറ്റു പോകുമെന്ന് തന്നെ അവൻ ഉത്തരം ലഭിച്ചു.
And God answers him by saying that the king of Assyria will be defeated.
ദൈവം എന്താണ് ചെയ്യാൻ അറിയാവോ?
What God did?
യുദ്ധത്തിന് അശ്ശൂർ രാജാവ് യുദ്ധത്തിന് അനേക ആൾക്കാരുമായിട്ട് വന്നപ്പോൾ ജനവും രാജാവും ദൈവത്തിൽ ആശ്രയിക്കുകയും അവനെ ആരാധിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ രക്ഷിച്ചതാണ് അതിലെ 37-ാം അധ്യായത്തിന്റെ 36-ാം വചനത്തിൽ നാം വായിക്കുന്നത്.
When king trusted in the Lord when the enemies came to attack, what happened was written in chapter 36.
എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ
കണ്ടോ, ദൈവം ഒരു ദൂതനെ അയച്ച് 185,000 ശത്രു സൈന്യത്തെ തകർത്തു കളഞ്ഞു. ഇവര് ഒന്നും പോയി യുദ്ധം ചെയ്യേണ്ട വന്നില്ല.
God sent one single angel and that angel destroyed 185,000 in the camp of Assyrians.
അപ്പം നമ്മുടെ ദൈവത്തിന് ഒരു ദൂതൻ മതി ഇത്ര പേരെ തകർക്കാൻ.
For our God, there only one angel is required to destroy such a large number of people.
ഇങ്ങനെയുള്ള ദൈവത്തെ നാം പറയാണ്, ദൈവം നിനക്ക് സാധ്യം എന്ന് പറയുകയും പിന്നെയും നമ്മൾ ഭയത്തിലും എന്താണ് നിരാശയിലൊക്കെ കഴിയുമ്പോൾ ദൈവം നമ്മളെ നോക്കി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അല്ലാതെ എങ്ങനെ പറയും?
It is about this great God that we say that I trust in you, and then after that we are afraid, we are not trusting in the Lord.
കാരണം ഈ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് യഹൂദ രാജ്യത്തെ ദൈവം വിടുവിച്ചു.
And the Lord saved this kingdom from the hand of the Assyrians.
അപ്പോൾ ഈ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന ആദ്യ ആ യുദ്ധത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ.
I'll come back to the first war I was telling about.
ഈ ദൈവ വചനത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്താണെന്നും അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതുമെന്നുള്ള വിശദമായ കാര്യങ്ങൾ ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.
We see in the word of God how to know the schemes of the enemy and to defend and attack him.
അവർ എന്താണ് ചെയ്തത്?
What did they do?
അവർ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു.
They got restored with the Lord.
ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തീരുമാനമെടുത്തു.
They took a decision to obey the commandments of the Lord.
തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വിഗ്രഹങ്ങളെയൊക്കെ എടുത്തു മാറ്റി.
They took away all the idols in their lives.
ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനം വന്നു.
They came back to worshiping just the God of Israel.
അങ്ങനെയുള്ള സമയത്ത് ഒരു ശത്രുവിന്റെ ആക്രമണം വന്നപ്പോൾ ശത്രു തന്റെ വാക്കുകളാൽ നിരാശയും ഭയവും ഉളവാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ നടുവിൽ ജനവും രാജാവും ദൈവത്തിൽ ആശ്രയിക്കുകയും മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തു.
When the enemies came to attack, they trusted in the Lord, they depended on the Lord, and they trusted in the king.
ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു.
God worked for them.
തങ്ങളെ അകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എങ്ങ് മൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു.
God's eyes are upon the people to work for those who tremble at him, at his word.
ദൈവം നമുക്ക്, കാരണം ഈ ആത്മീയ യുദ്ധത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല.
We don't have to be afraid of the spiritual battle.
കാരണം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം.
Because the Lord of hosts is the name of God.
അവനാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്.
He is the one who does our battles.
നമ്മൾ നിരാശയിലും ഭയത്തിലും പലപ്പോഴും കാരണം നമ്മൾ നമ്മുടെ ശക്തിയിൽ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് ഈ പരാജയങ്ങളും ക്ഷീണങ്ങളും ഉണ്ടാകുന്നത്.
We are discouraged, we are defeated many times because we are going in our strength for this battle.
അവനോട് കൂടെയുള്ളവരിലും വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്, ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നത്.
The confidence that the Lord who is with us is greater than the one with them, that is what helps us in our battle.
അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
He is not going to leave us alone nor forsake us.
ഒരു വാഗ്ദത്ത വചനം കൂടെ പറഞ്ഞു ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു.
I want to say a word of promise and then sit down.
Nahum chapter 1 verse 7. Nahum പ്രവാചകന്റെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം ഏഴാം വചനം.
യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു.
The Lord is good, a stronghold in the day of trouble, and he knows those who take refuge in him.
അവൻ നല്ലവനാണ്, അവൻ കഷ്ടദിവസത്തിൽ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ആണ്. അത് മാത്രമല്ല, തങ്ങൾ ആശ്രയിക്കുന്നവനെ ദൈവം അറിയുന്നു എന്ന് നാം തിരിച്ചറിയണം.
Here we see that the Lord is good and he is a stronghold and he also knows those who take refuge.
ഈ സന്ദേശം ശ്രവിക്കും മുൻ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും